2022 May 20 വെള്ളിയാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. ജനവിരുദ്ധതയും ധാർഷ്ട്യവും മുഖമുദ്ര. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുതുന്നു, ജനവിരുദ്ധതയും ധാർഷ്ട്യവുമാണ് ഒരു വർഷം പൂർത്തിയാക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. തുടർഭരണത്തിന് ലഭിച്ച ജനവിധി എന്തും ചെയ്യാനുള്ള ലൈസൻസാണെന്ന അഹങ്കാരമാണ് ഭരണകർത്താക്കളെ നയിക്കുന്നത്. ട്രഷറി പോലും അടച്ചിടേണ്ട അവസ്ഥയിലാക്കിയതാണ് ആറു വർഷം കൊണ്ട് പിണറായി സർക്കാരിന്റെ ഭരണനേട്ടം. ചരിത്രത്തിലാദ്യമായി ശമ്പളം നൽകില്ലെന്ന് ഭീഷണി സ്വരത്തിൽ ഒരു മന്ത്രി KSRTC ജീവനക്കാരോട് പറഞ്ഞതും ഈ സർക്കാരിന്റെ കാലത്താണ്. പോലീസിനെയും ഗുണ്ടകളെയും ഇറക്കി സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് വാശി പിടിക്കുന്നവരുടെ ലക്ഷ്യം വികസനമല്ല, കമ്മീഷൻ മാത്രമാണെന്ന് ജനത്തിന് ബോധ്യമായി. പാവങ്ങളുടെ നാഭിക്ക് പോലീസിനെ കൊണ്ട് ചവിട്ടിച്ച ധാർഷ്ട്യത്തിനെതിരെ ജനം പ്രതികരിക്കുമെന്ന ഭയത്താലാണ് കുറ്റിയിടൽ നിർത്തി GPS സർവേ നടത്തുമെന്ന് ഉത്തരവിറക്കിയത്. കടമെടുത്ത് ശ്രീലങ്കയുടെ വഴിയെ. കേരളത്തിന്റെ കടം 4 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ്. ശമ്പളം കൊടുക്കാനും പണമില്ലെന്നാണ് ധനമന്ത്രി പറയുന്നത്. 25 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്നും എടുക്കണമെങ്കിൽ ധനകാര്യവകുപ്പിന്റെ അനുമതി വേണം. പൂർണമായ ഭരണസ്തംഭനമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ധവളപത്രം പ്രസിദ്ധീകരിക്കണം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് വരേണ്യവർഗത്തിന് 2 ലക്ഷം കോടി മുടക്കി കമ്മീഷൻ റെയിൽ നടപ്പാക്കാനുള്ള ശ്രമം. സിൽവർ ലൈൻ നിലവിൽ വന്നാൽ കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലാകും. സിൽവർ ലൈനിലെ അഴിമതി ലൈൻ. സിൽവർ ലൈനല്ല, കമ്മീഷൻ റെയിലാണ് സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ജപ്പാനിലെ ജൈക്കയിൽ നിന്നും കോടികൾ വായ്പയെടുത്ത് കമ്മീഷൻ തട്ടാനുള്ള ഗൂഢശ്രമമാണ് പദ്ധതിക്കു പിന്നിൽ. കല്ലിടേണ്ടെന്ന ഉത്തരവിന് വിരുദ്ധമായി വേണ്ടിടത്ത് കല്ലിടുമെന്നാണ് മന്ത്രിമാർ പറയുന്നത്. എതിർപ്പുണ്ടായാലും കല്ലിടുമെന്ന ധിക്കാരം നിറഞ്ഞ നിലപാടാണ് മുഖ്യമന്ത്രിയുടേത്. കല്ലിടലിന്റെ പേരിൽ എത്ര പേരെയാണ് പോലീസ് തല്ലിച്ചതച്ചത്? വയോധികന്റെ നാഭിയിൽ ചവിട്ടി, സ്ത്രീയെ റോഡിൽ വലിച്ചിഴച്ചു, നിരപരാധികളെ ജയിലിലടച്ചു. കല്ലിടൽ നിർത്തിവച്ച സാഹചര്യത്തിൽ കള്ളക്കേസുകൾ പിൻവലിക്കാനും സർക്കാർ തയ്യാറാകണം. ഭൂമി നഷ്ടപ്പെടുന്നവർ മാത്രമല്ല, കേരളമൊന്നാകെ സിൽവർ ലൈൻ ഇരകളായി മാറുമെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. കുതിക്കുന്ന വില. പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങൾക്കെല്ലാം തീവിലയാണ്. കൃത്രിമ വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് സപ്ലൈകോയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുന്നത്. വിപണി ഇടപെടലിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ധനവില വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതി പിഴിഞ്ഞെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കി അധിക ഇന്ധന നികുതി വേണ്ടെന്ന് വയ്ക്കാൻ കേരളം തയ്യാറാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 തവണ ഇന്ധന നികുതി കുറച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് ഇന്ധന സബ്സിഡി നൽകണമെന്ന നിർദ്ദേശം മുഖവിലയ്ക്കെടുത്തിട്ടില്ല. ഇതിനൊക്കെ പുറമെയാണ് വൈദ്യുതി, വെള്ളം, ഓട്ടോ ടാക്സി നിരക്കുകളും വർദ്ധിപ്പിച്ചത്. കെട്ടകാലത്തും തീവെട്ടിക്കൊള്ള. കോവിഡിന്റെ മറവിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ മറയാക്കി CPM ഉന്നത നേതാക്കളുടെ നേതൃത്വത്തിൽ തീവെട്ടിക്കൊള്ള നടത്തി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വാർത്താസമ്മേളനം നടത്തി ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി കൊള്ളയെക്കുറിച്ച് അറിഞ്ഞില്ലെന്നത് വിശ്വസനീയമല്ല. ഗുണ്ടാമാഫിയകളെ നിയന്ത്രിക്കുന്നത് CPM. ക്രമസമാധാന നില ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ്. മയക്കുമരുന്ന് ഗുണ്ടാമാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്ന CPM പ്രാദേശിക നേതാക്കൾ തന്നെയാണ് പോലീസിനെയും നിയന്ത്രിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളും ഗുണ്ടാ ആക്രമണങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും ക്രമാതീതമായി ഉയരുകയാണ്. 6 വർഷത്തെ LDF ഭരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തെ ഗുണ്ടാ കോറിഡോറാക്കി മാറ്റിയിരിക്കുകയാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ പിണറായി വിജയൻ നടത്തുന്ന വർഗീയ പ്രീണന നയങ്ങളാണ് കേരളത്തെ വർഗീയ ശക്തികളുടെ കൊലക്കളമാക്കിയത്. സംഘപരിവാറുമായി വോട്ട് കച്ചവടം നടത്തിയാണ് പിണറായി തുടർഭരണം നേടിയത്. തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് പന്നോലിൽ CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന് തൊട്ടടുത്ത് CPMകാരന്റെ വീട്ടിൽ അഭയം നൽകിയത് സംഘപരിവാർ CPM അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഉദാഹരണമാണ്. ശമ്പളമില്ലാതെ KSRTC. രണ്ടാം പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ വൈദ്യുതി, ജലം, KSRTC എന്നിവയുടെ പ്രവർത്തനം ദയനീയമാണ്. സ്വിഫ്റ്റ് കമ്പനി വന്നതോടെ KSRTCയുടെ തകർച്ച സർക്കാർ ഉറപ്പാക്കി. ശമ്പളം കൊടുക്കാൻ പറ്റില്ലെന്ന് ജീവനക്കാരെ വെല്ലുവിളിക്കുന്നതുപോലെയാണ് ഗതാഗതമന്ത്രി പറയുന്നത്. ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 20% സർവീസുകളെയും സ്വിഫ്റ്റ് കമ്പനിയിലേക്ക് മാറ്റി. ബാക്കി 80% നഷ്ടത്തിലുള്ള സർവീസുകളാണ്. അതാണ് KSRTCയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ പ്രസംഗത്തിൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കേരളത്തിൽ സാധാരണ കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. അതിക്രമമുണ്ടായാൽ അത് അന്വേഷിക്കലും കേസെടുക്കും. കേസെടുക്കലും മാത്രമല്ല പോലീസിന്റെ ചുമതല. അതിക്രമം തടയുക എന്നതുകൂടി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പെൺകുട്ടി പരാതിയുമായി എത്തിയാൽ പോലീസ് മുൻവിധിയോടെയാണ് സമീപിക്കുന്നത്. പോലീസിന്റെ ഇത്തരമൊരു സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് ആലുവയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി മോഫിയ. അഴിമതി വിരുദ്ധ സംവിധാനങ്ങളുടെ ചിറകരിഞ്ഞു. അഴിമതി മാത്രം ലക്ഷ്യമിട്ടാണ് പിണറായി സർക്കാർ ലോകായുക്ത ഉൾപ്പെടെയുള്ള അഴിമതി വിരുദ്ധ സംവിധാനങ്ങളുടെ ചിറകരിഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചാണ് ലോകായുക്ത ഓർഡിനൻസ് പാസാക്കിയത്. എന്തഴിമതി കാണിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. 22 വർഷം മുൻപ് നായനാർ മുഖ്യമന്ത്രിയും ഇ ചന്ദ്രശേഖരൻ നായർ നിയമമന്ത്രിയുമായിരിക്കുന്ന കാലത്ത് ഗൌരവകരമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത നിയമത്തെയാണ് ഈ സർക്കാർ കഴുത്തുഞ്ഞെരിച്ച് കൊന്നത്. തുടരുന്ന കർഷക ആത്മഹത്യ. കൃഷിനാശത്തെ തുടർന്ന് അപ്പർ കുട്ടനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചയാണ്. നേരത്തെയുണ്ടായ കൃഷിനാശത്തിന് വിള ഇൻഷുറൻസോ നഷ്ടപരിഹാരമോ ലഭിച്ചിരുന്നില്ല. നഷ്ടപരിഹാരം ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ച് കാത്തിരിക്കുന്നതിനിടയിലാണ് വേനൽ മഴയിൽ വീണ്ടും കൃഷിനാശമുണ്ടായത്. കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. എന്നാൽ നശിച്ചുപോയ നെല്ല് സംഭരിച്ച് അവരെ സഹായിക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കർഷകരുടെ പ്രശ്നങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു നിന്നതാണ് ഈ കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. തൃക്കാക്കരയിലെ കപട വികസനവാദികൾ. വികസനത്തിന് വേണ്ടി വാദിക്കുന്നത് ഞങ്ങളാണെന്ന CPM വാദം നുണപ്രചാരണം മാത്രമാണെന്നതാണ് വസ്തുത. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ LDF സർക്കാർ നടപ്പാക്കിയ വികസനത്തിന്റെ ഏതെങ്കിലും ഒരടയാളം കാട്ടിത്തരണമെന്ന വെല്ലുവിളി വ്യവസായ മന്ത്രി പോലും ഏറ്റെടുത്തിട്ടില്ല. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം UDF കാലത്ത് കെ കരുണാകരൻ കൊണ്ടുവന്നതാണ്. ഈ വിമാനം ഞങ്ങളുടെ നെഞ്ചത്തുകൂടി മാത്രമേ ഇറക്കാൻ പറ്റൂവെന്നാണ് അന്നത്തെ CPM നേതാക്കൾ പ്രസംഗിച്ചത്. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയവും കെ കരുണാകരൻ കൊണ്ടുവന്നതാണ്. എന്തിനാണ് കണ്ണായ സ്ഥലത്ത് കളിക്കളമെന്നാണ് അന്ന് CPM ചോദിച്ചത്. കരുണാകരന്റെ കാലത്ത് ആരംഭിച്ച ഗോശ്രീ വികസന പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് CPMകാരാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചുവെച്ച ബോംബാണെന്ന് പ്രസംഗിച്ചയാൾ ഇന്ന് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയാണ്. മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടം തൃക്കാക്കരയിലേക്കായിരുന്നു. എന്നാൽ 6 വർഷമായിട്ടും മെട്രോ എക്സ്റ്റൻഷൻ കൊണ്ടുവരാൻ പറ്റാത്തവരാണ് 2 ലക്ഷം കോടിക്ക് സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പറയുന്നത്. UDF ബദൽ. ഭാവിയിലെ കേരളം സുസ്ഥിര വികസനത്തിൽ ഊന്നിയാകണം രൂപപ്പെടേണ്ടതെന്ന് UDF വിശ്വസിക്കുന്നു. പ്രകൃതിക്കിണങ്ങി ഈ കൊച്ചു സംസ്ഥാനം മികച്ച വികസന ജനകീയ ബദലുകൾ പ്രാവർത്തികമാക്കണം. കാലാവസ്ഥാ മാറ്റം, കോവിഡ് മഹാമാരി പോലുള്ള വൻ ജനകീയാരോഗ്യ പ്രതിസന്ധികൾ എന്നിവയെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്ത് പരിഹാരമാർഗങ്ങൾ തേടണം. സാമൂഹിക നീതി, വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള നിർഭയ അന്തരീക്ഷം എന്നിവയ്ക്കായി പ്രതിപക്ഷം നിരന്തരം പോരാടും. സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ, കുട്ടികൾ, മുതിർന്ന പൌരന്മാർ എന്നിവർക്കായി UDFഉം പോഷക സംഘടനകളും അക്ഷീണം പ്രവർത്തിക്കും.